അർഹത നോക്കി വേണം ദയ കാണിക്കാൻ, അതിന് ഫലമുണ്ടാകും. ദൈവഭക്തന് നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും, അവനിൽ നിന്നല്ലെങ്കിൽ കർത്താവിൽ നിന്ന്. തിന്മയിൽ മുഴുകുന്നവനും ശിക്ഷ കൊടുക്കാത്തവനും നന്മ വരികയില്ല. ദൈവഭക്തന് നൽകുക പാപിയെ സഹായിക്കരുത്. എളിയവന് നന്മ ചെയ്യുക എന്നാൽ ദൈവഭയമില്ലാത്തവനെ സഹായിക്കരുത്. അവനെ ഭക്ഷണം കൊടുക്കരുത്, അവൻ നിന്നെ കീഴടക്കും. നന്മയ്ക്ക് പകരം ഇരട്ടി ദ്രോഹമായിരിക്കുകയും ചെയ്യുക. അത്യുന്നതൻ പാപികളെ വെറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ സഹായിക്കുക, പാപിയേരുത്. ഐശ്വര്യത്തിൽ സ്നേഹിതനെ അറിയാൻ സാധിക്കുകയില്ല, കഷ്ടതയിൽ ശത്രു മറഞ്ഞിരിക്കുകയുമില്ല. ഒരുവൻ ഐശ്വര്യമുണ്ടാകുമ്പോൾ ശത്രുക്കൾ ദുഃഖിക്കുന്നു, കഷ്ടതയിൽ സ്നേഹിതന്മാർ പോലും അകന്നുപോകും. ശത്രുവിനെ ഒരിക്കലും വിശ്വസിക്കരുത്. ചെമ്പിലെ ക്ലാവ് എന്ന പോലെ അവന്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും. അവൻ അതിവിനയത്തോടെ കെഞ്ചിയാലും കരുതലോടെ ഇരിക്കുക. ഓട്ടുകണ്ണാടി തുടച്ചു മിനുക്കുന്നവനെ പോലെ ജാഗരൂകത കാണിക്കുക. എത്ര തുടച്ചാലും ക്ലാവ് വീണ്ടും വരും, അവനെ അടുത്തിരുത്തരുത്. അവൻ നിന്റെ സ്ഥാനം കരസ്ഥമാക്കും. നിന്റെ വലതുവശത്തിരിക്കാൻ അവനെ അനുവദിക്കരുത്, അവൻ നിന്റെ ബഹുമാന്യ സ്ഥാനം അപഹരിക്കും. അപ്പോൾ എന്റെ വാക്കുകളുടെ പൊരുൾ നീ ദുഃഖത്തോടെ മനസ്സിലാക്കും. പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്ക് സഹതാപം തോന്നും? ഹിംസ്ര ജന്തുക്കളെ സൂക്ഷിക്കുന്നവന് അപകടം വന്നാൽ ആർക്ക് അനുകമ്പ തോന്നും? പാപിയുമായി സഹവസിക്കുകയും പാപങ്ങൾ മുഴുകുകയും ചെയ്യുന്നവനോട് ആർക്കും സഹതാപം തോന്നുകയില്ല. അവൻ നിന്നോടെത്തു കഴിഞ്ഞാലും നീ വീഴാൻ തുടങ്ങിയാൽ മാറിക്കളയും. ശത്രു മധുരമായി സംസാരിച്ചാലും കുഴിയിൽ ചാടിക്കാനായിരിക്കും അവന്റെ ആലോചന. അവൻ കണ്ണീരൊഴുക്കിയാലും അവസരം വരുമ്പോൾ ക്ഷമിക്കാത്ത രക്തദാഹം ഉണരും. നിനക്ക് ആപത്ത് വരുമ്പോൾ അവൻ നിന്നെ സമീപിക്കും. സഹായം നടിച്ചുകൊണ്ട് കുതികാലിൽ ചവിട്ടി അവൻ നിന്നെ വീഴ്ത്തും. അപ്പോൾ അവൻ തല ഉലുക്കി കൈയടിച്ച് അടക്കം പറഞ്ഞ് തന്റെ യഥാർത്ഥ ഭാവം വെളിപ്പെടുത്തും. കീഴ് തൊട്ടാൽ കറപറ്റും. അഹങ്കാരിയോട് അടുക്കുന്നവൻ അവനെ പോലെയാകും. ശക്തിക്കതീതമായ ഭാരമെടുക്കരുത്. നിന്നേക്കാൾ ശക്തനും ധനികനുമായി ഒരുവനുമായി ഇടപഴകരുത്. മൺകലത്തിന് ഇരുമ്പ് പാത്രമായി ഒത്തുപോകാൻ കഴിയുമോ? മൺകലം അതിൽ തട്ടി തകരുകയില്ലേ? ധനവാൻ ദ്രോഹിക്കുക മാത്രമല്ല നിന്ദിക്കുക കൂടി ചെയ്യുന്നു. പാവപ്പെട്ടവൻ ദ്രോഹം സഹിച്ചാൽ പോരാ, ക്ഷമായാചനവും ചെയ്യണം. നിന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് കണ്ടാൽ ധനവാൻ നിന്നെ ചൂഷണം ചെയ്യും. എന്നാൽ നിനക്ക് ആവശ്യം വന്നാൽ അവൻ നിന്നെ പരിത്യജിക്കും. നിനക്ക് വകയുണ്ടെങ്കിൽ അവൻ നിന്നോടുകൂടെ കാണും. കൂസലില്ലാ നിന്റെ വിഭവങ്ങൾ ചോർത്തിയെടുക്കും. നിന്നെ കൊണ്ട് ആവശ്യമുള്ളപ്പോൾ അവൻ നിന്നെ വഞ്ചിക്കും. നിന്നെ നോക്കി പുഞ്ചിരിച്ച് അവൻ നിന്നിൽ പ്രതീക്ഷ ഉണർത്തും. കാരുണ്യപൂർവമായ സ്വരത്തിൽ നിനക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിക്കും. സൽക്കാരം കൊണ്ട് അവൻ നിന്നെ ലജ്ജിപ്പിക്കും. പ്രതി സൽക്കാരം കൊണ്ട് നീ പൂർണ്ണ ദരിദ്രനാകും. അപ്പോൾ അവൻ നിന്നെ അവഹേളിക്കും. നിന്നെ പുറന്തള്ളുകയും തലകുലുക്കി രസിക്കുകയും ചെയ്യും. വഞ്ചിക്കപ്പെടാതിരിക്കാനും പോഷത്വം മൂലം നിന്ദിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക. പ്രബലന്മാരുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ വിമുഖനായിരിക്കുക. അവർ വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ടിരിക്കും. തള്ളിക്കയറരുത്, പിന്തള്ളപ്പെടും. വളരെ അകന്നു നിൽക്കരുത്, വിസ്മരിക്കപ്പെടും. അവരോട് സമത്വഭാവത്തിൽ വർത്തിക്കരുത്. അവന്റെ വാചാലത കണ്ട് ഭ്രമിക്കുകയും അരുത്. അതിഭാഷണത്തിലൂടെ നിന്നെ പരീക്ഷിക്കുകയും പുഞ്ചിരിയിലൂടെ നിന്നെ അളക്കുകയുമാണ് അവൻ ചെയ്യുന്നത്. രഹസ്യം സൂക്ഷിക്കാത്തവൻ നിർദ്ധയനാണ്. ദ്രോഹിക്കാനോ തടവിലാക്കാനോ അവൻ മടിക്കുകയില്ല. രഹസ്യങ്ങൾ ചോർന്നു പോകാതെ സൂക്ഷിക്കുക. നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ നാശവും കൂടെയുണ്ട്. ഓരോ ജീവിയും സ്വവർഗത്തെ സ്നേഹിക്കുന്നു, മനുഷ്യൻ അയൽക്കാരനെയും. ജീവികളെല്ലാം സ്വവർഗത്തിൽ ഇണങ്ങി നിൽക്കുന്നു, മനുഷ്യൻ തന്റെ തരത്തിൽപ്പെട്ടവനോടും. ചെന്നായിക്ക് കുഞ്ഞാടിനോട് എന്ത് ചങ്ങാത്തം, പാപിക്ക് ദൈവഭക്തനോടും അതിലേറെ ഇല്ല. കഴുതപ്പുലിക്കും നായ്ക്കും ഇടയിൽ എന്ത് സമാധാനം, ധനികനും ദരിദ്രനും തമ്മിലും അങ്ങനെ തന്നെ. കാട്ടുവഴുതകൾ സിംഹങ്ങൾക്കിര, പാവപ്പെട്ടവർ ധനവാന്മാർക്കും. അഹങ്കാരി വിനയം വെറുക്കുന്നു, ധനവാൻ ദരിദ്രനെയും. ധനവാൻ കാലിടറിയാൽ സ്നേഹിതന്മാർ താങ്ങും, പാവപ്പെട്ടവർ വഴുതിയാൽ കൂട്ടുകാർ അവനെ തള്ളിയിടും. ധനികന് കാൽ പിഴച്ചാൽ വളരെ പേർ സഹായിക്കും, അവൻ പറയുന്നത് അനുചിതമായാലും അവർ ന്യായീകരിക്കും. എളിയവൻ വീണാൽ അവർ അവനെ ശകാരിക്കും, അവൻ ബുദ്ധിപൂർവ്വം സംസാരിച്ചാലും അവർ ഗൗനിക്കയില്ല. ധനവാൻ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായിരിക്കും, മാനമുട്ട് പുകഴ്ത്തും. ദരിദ്രൻ സംസാരിക്കുമ്പോൾ ഇവൻ ആരെന്ന് അവർ ചോദിക്കും. അവന് കാലിടറിയാൽ അവർ അവനെ തള്ളിയിടും. പാപവിമുക്തമെങ്കിൽ സമ്പത്ത് നല്ലത് തന്നെ. ദൈവഭയമില്ലാത്തവന്റെ ദൃഷ്ടിയിൽ ദാരിദ്ര്യം തിന്മയാണ്. ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് മുഖഭാവത്തിൽ മാറ്റം വരും. പ്രസന്നവദനം ഹൃദയസന്തുഷ്ടിയെ വെളിപ്പെടുത്തുന്നു. ആഴമേറിയ ചിന്തയിൽ നിന്നാണ് സുഭാഷിതങ്ങൾ രൂപം കൊള്ളുക. വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതൻ, അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരികയില്ല. മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവെടിയാത്തവനും ഭാഗ്യവാൻ. ലുബ്ധൻ സമ്പത്ത് അർഹിക്കുന്നില്ല, അസൂയാലുവിന് സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം? സ്വന്തം കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവന്റെ സമ്പത്ത് അന്യർക്ക് പോകും. അവർ അതുകൊണ്ട് ആഡംബരപൂർവ്വം ജീവിക്കും. തന്നോട് തന്നെ പിശുക്ക് കാണിക്കുന്നവൻ ആരോടെങ്കിലും ഔദാര്യം കാണിക്കുമോ? അവൻ സ്വന്തം സമ്പത്ത് ആസ്വദിക്കയില്ല. സ്വന്തം കാര്യത്തിൽ അല്പത്വം കാണിക്കുന്നതിനേക്കാൾ അല്പനായി ആരുമില്ല. അവനുള്ള ശിക്ഷയും അതു തന്നെ. അവൻ നന്മ ചെയ്യുന്നെങ്കിൽ അത് അറിയാതെയാണ്. അവസാനം അവൻ തന്റെ അല്പത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അസൂയാലുവിന്റെ കണ്ണ് കുടിലമാണ്. അവൻ മറ്റുള്ളവരെ അവഗണിച്ച് മുഖം തിരിച്ചു കളയുന്നു. അത്യാഗ്രഹിയുടെ കണ്ണ് തന്റെ ഓഹരിയെ കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി ആത്മാവിനെ ശുഷ്കമാക്കുന്നു. ലുബ്ധന്റെ കണ്ണ് അപ്പത്തെ വെറുക്കുന്നു. അവന്റെ ഭക്ഷണമേശയിൽ അത് കാണുകയില്ല. മകനെ കഴിവിനൊത്ത് ചെലവ് ചെയ്തുകൊള്ളുക. കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. മരണം വിദൂരമല്ലെന്ന് ഓർക്കുക. പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ്. മരിക്കുന്നതിന് മുമ്പ് സ്നേഹിതന് നന്മ ചെയ്യുക. ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക. ഇന്നിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിനക്ക് അർഹമായ സന്തോഷത്തിന്റെ ഓഹരി വേണ്ടെന്ന് വയ്ക്കരുത്. നിന്റെ പ്രയത്നത്തിന്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ടു പോവുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവ അവർ പങ്കിട്ടെടുക്കുകയും ചെയ്യുകയില്ലേ? കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക. പാതാളത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയുകയില്ല. ജീവനുള്ളതെല്ലാം വസ്ത്രം പോലെ ജീർണിക്കും. നീ മരിക്കണമെന്നാണ് ആദിയിലേയുള്ള നിയമം. തഴച്ചു വളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളിർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യന്റെ തലമുറകൾ. ഒരുവൻ മരിക്കുന്നു, മറ്റൊരുവൻ ജനിക്കുന്നു. ഉൽപ്പന്നങ്ങൾ ജീർണിച്ചില്ലാതാകും അവയുണ്ടാക്കിയ മനുഷ്യരും. ബാരക്കുമോർ. യോഹന്നാന്റെ സുവിശേഷം 9:1-41. അവൻ കടന്നുപോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു? ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല. ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ യേശു എന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി. നീ ചെന്ന് ശീലോഹോംകുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹോം എന്നതിനെ അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു. അയൽക്കാരനും അവനെ മുമ്പേ ഇരക്കുന്നവനായി കണ്ടവരെ, ഇവനല്ലയോ അവിടെ ഇരുന്ന് പിശയായിച്ചവൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെ പോലെയുള്ളവനെന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവർ അവനോട്, നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചതിന് അവൻ, യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിന്മേൽ പൂശി. ശീലോഹോംകുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന ഉത്തരം പറഞ്ഞു. അവനെവിടെയെന്ന് അവർ അവനോട് ചോദിച്ചതിനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പറഞ്ഞു. കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണു തുറന്നത് ശബത്ത് നാളിലായിരുന്നു. അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെയെന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു. അവനവരോട് അവൻ എന്റെ കണ്ണിന്മേൽ ചേറ് തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പരീശന്മാരിൽ ചിലർ ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായോണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ പാപിയായ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. അവർ പിന്നെയും കുരുടനോട്, നിന്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചതിന് അവനൊരു പ്രവാചകനെന്ന് അവൻ പറഞ്ഞു. കാഴ്ച പ്രാപിച്ചവന്റെ അമ്മയപ്പന്മാരെ വിളിച്ച് ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നുവെന്നും കാഴ്ച പ്രാപിച്ചുവെന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചുവെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവന് ഇപ്പോൾ കണ്ണു കാണുന്നത് എങ്ങനെയെന്ന് അവർ അവരോട് ചോദിച്ചു. അവന്റെ അമ്മയപ്പന്മാർ, ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചുവനെന്നും ഞങ്ങൾ അറിയുന്നു, എന്നാൽ കണ്ണു കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല. അവന്റെ കണ്ണ് ആര് തുറന്നുവെന്നും അറിയുന്നില്ല. അവനോട് ചോദിപ്പീൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയുമെന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് പറയുന്നവൻ പള്ളി ഭ്രഷ്ടനാക്കണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അതുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പീൻ എന്ന് പറഞ്ഞത്. കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. അതിനെ അവൻ, അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്ന് അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, അവൻ നിനക്ക് എന്ത് ചെയ്തു, നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. അതിനെ അവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർ അവനെ ശകാരിച്ചു, നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ, മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്ന് എന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, എന്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായത് മുതൽ കേട്ടിട്ടില്ല. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനെ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ അവൻ, യജമാനനെ, അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടറാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. അവനോടുകൂടെയുള്ള ചില പരീശന്മാർ ഇത് കേട്ടിട്ട് ഞങ്ങളും കുരുടരോ എന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങൾ കുരുടറായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു, എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, ബാരക്കുമോ.
പിതാവിനും പുത്രനും ശുദ്ധലോഹായിരിക്കും സ്തുതി. നല്ല സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്തോത്രാസ്ത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച കൂടി നടത്തി വരുന്ന ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഉള്ള സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിക്കുന്നു. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷ വളരെ ശ്രേഷ്ഠമായി നയിച്ചുകൊണ്ട് പോകുന്ന ദൈവത്തിന് സ്തുതിയും ആരാധനയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയെ നയിക്കുന്ന ഭദ്രാസന പത്രാപോലത്തോടുള്ള സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹ ആദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. അതോടൊപ്പം ഇന്ന് തിരുവചന ശുശ്രൂഷ നിർവഹിക്കുന്ന വന്യ മാമൻ മാത്യു അച്ഛനെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. നിരന്തരം ഈ പ്രാർത്ഥന സംബന്ധിക്കുകയും അനുഗ്രഹം ഭാവിക്കുകയും വേണ്ട സഹായ സഹകരണങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന എല്ലാ ഭദ്രാസനത്തിന്റെ അകത്തും ഭദ്രാസനത്തിന്റെ വെളിയിലുമുള്ള എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ 213-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് സമർപ്പിക്കാം. സ്തുതി അൻപനമേ, സ്തുതികളിൽ ഉന്നതന്നെ, നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്ത് പാടുക നീ എന്ന് മനവേ. വളരെ സുപരിചിതമായ ഒരു പഴയ ഗീതം. ഓരോ നിമിഷവും ജീവിതത്തിൽ ജീവൻ തരുന്ന സ്നേഹത്തിനും സന്തോഷത്തിനും എത്രമാത്രം സ്തുതിച്ചാലും അത് മതിയാവുകയില്ല. അനുനിമിഷം ദൈവത്തിന്റെ കരുതൽ നമ്മളെ നയിക്കുന്നു, നടത്തുന്നു. ഒരുപക്ഷെ ദൈവത്തിന്റെ കൃപകൾ പ്രാപിക്കുന്ന അനുസൃതമായി നമ്മൾ ദൈവത്തിന് ചെയ്യേണ്ട രീതിയിലുള്ള ആരാധന ഹൃദയത്തിൽ നിന്നും അത് അർപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും സംശയമാണ്. ഈ ഗീതങ്ങളൊക്കെ ആ ഒരു ശക്തമായ ഓർമ്മയിലേക്ക്, ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കുന്നു. അമ്മയെ പോലെ നമ്മളെ അനുനിമിഷം കരുതുന്ന, അതിനപ്പുറമായി നമ്മളെ കരുതുന്ന ദൈവത്തിന്റെ ആർദ്രമായ സ്നേഹത്തിന്റെ ഊഷ്മളമായ ഭാവങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം, ആ ഒരു ബോധ്യത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
സ്തുതി സ്തുതി അൻമാനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മാനമേ, പാടുക നീ എന്നും മാനമേ. അമ്മയെ പോലെ നാഥൻ ണിടുന്നു, അമ്മയെ പോലെ നാഥൻ സാലോലിച്ചണിടുന്നു, സമാധാനമകിടന്നുറങ്ങാ തന്റെ മാറിൽ ദിനം ദിനമാ, തന്റെ മാറിൽ ദിനം ദിനമാ. സ്തുതി സ്തുതി അൻമാനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മാനമേ, പാടുക നീ എന്നും മാനമേ. കഷ്ടങ്ങളേറിടുമ്പോ എനിക്കേറ്റ മടുത്ത തുണയായ, കഷ്ടങ്ങളേറിടുമ്പോ എനിക്കേറ്റ മടുത്ത തുണയായ, കോരവൈരിയിൻ നടുവിലവൻ മേശമെനിക്കൊരുക്കുമല്ലോ, മേശയെനിക്കൊരുക്കുമല്ലോ. സ്തുതി സ്തുതി അൻമാനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മാനമേ, പാടുക നീ എന്നും മാനമേ. ആരത്താൽ വലഞ്ഞിടിലും തീരാരോഗത്താലഞ്ഞിടിലും, ഭാരത്താൽ വാലഞ്ഞിടിലും തീരാരോഗത്താലഞ്ഞിടിലും, പിളർന്നീടു കൊണ്ടാടി പിണരാ തന്നിടുന്നു രോഗസൗഖ്യം, തന്നിടുന്നു രോഗസൗഖ്യം. സ്തുതി സ്തുതി അൻമാനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മാനമേ, പാടുക നീ എന്നും മാനമേ. സഹായ കൈലമവൻ സങ്കേതവും കോട്ടയും താ, കരുണ ബഹുലമത സ്തുതി സ്തുതിയൻ മനമേ സ്തുതികളിലുന്നതനെ നാഥന്മാർ തോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ സിംഹങ്ങളാലറിയിലും പാദസ്വന്തങ്ങൾ പെരും ബാമ്പുകൾ സിംഹങ്ങളാലറിയിലും പാദസിംഹങ്ങൾ പെരും ബാമ്പുകൾ ചവിട്ടി തലമെതിച്ചിടുമേ അവയിലും ജയം നേടുമേ അവയിലും ജയം നേടുമേ സ്തുതി സ്തുതിയൻ മനമേ സ്തുതികളിലുന്നതനെ നാഭങ്ങാതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പറഞ്ഞ പറയാമേ നിനക്ക് സമാധാനം.
വീടുകളിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ പേരിൽ ഫലമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ചിത്രങ്ങൾ അറിയാമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും വാർക്കുമോ എന്റെ കർത്താവേ. തടസ്സം കൂടാതെയും അന്യ വിചാരങ്ങൾ കൂടാതെയും നിന്റെ തിരുമുമ്പാ പ്രാർത്ഥിപ്പാൻ എനിക്ക് വെടിപ്പുള്ള ഹൃദയം നൽകണമേ. എന്റെ ചുണ്ടുകൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ബോധം വ്യർത്ഥകാരങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചിട്ട് എന്റെ ഗ്രഹണശക്തിയെ നശിപ്പിക്കാതിരിക്കത്തക്ക വണ്ണം എന്റെ ദുരൂപണത്തെയും വിചാരങ്ങളെയും നിന്റെ അടുക്കിലേക്ക് കൂട്ടിച്ചേർക്കണമേ. എന്റെ കർത്താവേ നിന്റെ കാരണങ്ങൾ എന്റെ ബലഹീനതയിലേക്ക് വരുവാൻ നിർബന്ധിക്കുന്നതായ വെടിപ്പുള്ള പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ കഴിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ. എന്റെ കർത്താവേ എന്റെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. എന്റെ അപേക്ഷ കേൾക്കണമേ. എന്റെ യാചനകൾ നൽകണമേ. ഭാവി എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ വഴിതെറ്റിപ്പോയവനാകിയാൽ എന്നെ അന്വേഷിക്കണമേ. ഹീനനായ എന്നോട് കരുണ ചെയ്യണമേ. എന്റെ കർത്താവും ദൈവമായുള്ളവനെ എല്ലാ കാലത്തും എല്ലാ സമയത്തും എന്നേക്കും നിന്നെ ഞാൻ സ്തോത്രം ചെയ്ത് വന്നിച്ച് സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആമീൻ. കർത്താവേ ഞാൻ നിന്റെ ദാസനും നിന്റെ ദാസിയുടെ പുത്രനും ബലഹീനനും അല്പായുസ്സുകാരനും ന്യായത്തിലും വേദപ്രമാണത്തിലും ബുദ്ധിഹീനനുമാകുന്നു. കർത്താവേ നിന്റെ ദൃവിഷ്ടപ്രകാരം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും എന്റെ നാവ് നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിട്ട് നിനക്കിഷ്ടമുള്ളതായ അവസാനം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ശുമശിക എന്നോട് കരുണയുണ്ടാകണമേ. നിന്റെ അടുക്കൽ സത്യമാനതാവും നിന്റെ സന്നിധിയിൽ സത്യമായ താഴ്മയും എനിക്ക് നൽകണമേ. കർത്താവേ നിന്നെ ഞാൻ സമ്പാദിക്കുകയും നിന്നാൽ ഞാൻ ഭരിക്കപ്പെടുകയും ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ ഒരു മൃഗവും ഒന്നും അറിഞ്ഞുകൂടാത്തവനുമാകുന്നുവെന്ന് നിനക്കറിയാമല്ലോ. ഈ ആയുസ്സിൽ ഈ സ്ഥിതിയിലേക്ക് നീ എന്നെ കൊണ്ടുവന്നിരിക്കുന്നതിനാൽ നിന്റെ കരുണനിമിത്തം എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ ദാസനും ദാസിയുടെ പുത്രനും കൃമിയും പൂഴിയുമാകുന്നു. കർത്താവേ, നിന്റെ തിരുവിഷം പ്രവർത്തിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ, അതിനെന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ തൊഴുത്തിലേക്ക് എന്നെ പ്രവേശിപ്പിച്ച് നിന്റെ ആട്ടിൻകൂട്ടത്തിൽ എന്നെ ചേർക്കുകയും നിന്റെ കുഞ്ഞാടുകളോട് എന്നെ എണ്ണുകയും ചെയ്യണമേ. കർത്താവേ, മനുഷ്യാവസ്ഥയെ കുറിച്ച് ഞാൻ നിന്റെ മുമ്പാകെ പാപം ചെയ്തു പോയി. നിത്യജീവൻ അവകാശിപ്പാൻ നീ എന്നെ സൃഷ്ടിച്ചതിനാൽ ദൈവമേ, നിന്റെ നന്മയും പ്രകാരവും കരുണയും പ്രകാരവും ദൈവൻ പ്രകാരവും എനിക്ക് പാപമോചനം നൽകണമേ. ഞാൻ ഒന്നിനും പ്രാപ്തിയില്ലാത്തവനാകുന്നു. സകലത്തിന്റെ സൃഷ്ടാവും സകലത്തെയും അടിസ്ഥാനപ്പെടുത്തുന്നവനുമായ ദൈവമേ, മത്സരക്കാർ നിനക്കും നിന്റെ ദാസന്മാർക്കും വിരോധമായി അടിയനോട് പഴി പറയാതെ സകലത്തെയും ഭരിക്കുന്നതിന്റെ ശക്തിയാൽ അവന്റെ വായ അടയ്ക്കണമേ. സംശയത്തിന്റെ കാറ്റുകൾ എന്നിൽ ഊതാതിരിപ്പാനായിട്ട് എന്റെ ബോധത്തെ നിന്റെ അറിവിലേക്ക് ഉയർത്തണമേ. എന്റെ കർത്താവേ, നിന്റെ സമാധാനം എന്നിൽ വർദ്ധിപ്പിക്കണമേ. നിന്റെ വിശ്വാസം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. നിന്നോടുള്ള സ്നേഹത്തിലും നിന്നിലുള്ള ഭയത്തിലും നിന്നിലുള്ള പ്രീതിയിലും ഞങ്ങളെ ഐശ്വര്യപ്പെടുത്തണമേ. രാവും പകലും നീ എനിക്ക് കോട്ടയഭയസ്ഥാനമായിരിക്കണമേ. ദുഷ്ടപിശാചിന്റെ തെറ്റുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആകൽ കർത്താവയുടെ വിരുദ്ധതകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായ്മേ, ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം ഞങ്ങളുടെ നടപടികൾ നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണമായി തിരിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യുമാറാകണമേ. ആമീൻ. ത്രിയേക ദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അന്നേരായ വൈദിക ശ്രേഷ്ഠേ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അനുഗ്രഹീതമായ നോബിന്റെ ശ്രേഷ്ഠമായ ആത്മീയ തലത്തിൽ കൂടി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ 5 ആഴ്ചകൾ പിന്നിട്ട് 6-ാമത്തെ ആഴ്ചയിലേക്ക് അടുത്ത ആഴ്ച നമ്മൾ പ്രവേശിക്കുകയാണ്. മനസ്സും ശരീരവും പരിപൂർണമായ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് സമഗ്രമായ ഒരു പരിവർത്തനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നമ്മുടെ ഈ പ്രയാണത്തിൽ ആ മനുഷ്യക്കുന്ന നോമ്പും പ്രാർത്ഥനകളും ഉപവാസങ്ങളും ഒക്കെ സ്വർഗത്തിൽ ദൈവം സ്വീകരിക്കുകയും തന്റെ സന്നിധിയിൽ അനുതാപത്തോടടുത്തു വന്ന്, വിശ്വാസത്തോടടുത്തു വന്ന്, ശുദ്ധീകരണം പ്രാപിച്ച ശ്രേഷ്ഠ വ്യക്തികളോടൊപ്പം നമ്മളെയും എണ്ണുവാൻ തക്കവണ്ണം നമ്മുടെ ഈ അനുഗ്രഹീതമായ ആത്മീയ കൂട്ടായ്മയെ വാഴ്ത്തണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. നമുക്കറിയാം, നമ്മൾ കഷ്ടാനുഭവിച്ച് ഓശാന, അതിനേക്കുള്ള കഷ്ടാനുഭവിച്ചതിനൊക്കെ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആഴ്ചകളാണ് ഈ ആഴ്ചകൾ. അതോടൊപ്പം തന്നെ നമ്മുടെ സഭയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമായിട്ട് നമ്മൾ കരുതുകയും ചെയ്യുന്നത്, നമ്മുടെ കാതോലിക്ക ദിനമായിട്ട് നമ്മൾ സാധാരണ ആഘോഷിക്കുന്നത് 36-ാം ഞായറാഴ്ച ആണെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ സഭയോടുള്ള നമ്മുടെ വിധേയത്വവും സഭയോടുള്ള സ്നേഹവും കൂറും ഭക്തിയും ബഹുമാനവും ഒക്കെ നമ്മൾ വിശ്വാസികൾ ചേർന്ന് ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിക്കുന്ന, ഹൃദയം തുറന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വലിയ ശ്രേഷ്ഠമായ ഓർമ്മപ്പെടുത്തലിന്റെ ദിനമാണ് കാതോലിക്ക ദിനം എന്നുള്ള കാര്യം നമുക്കറിയാം. തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിജീവിതത്തിൽ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ ജനിക്കുവാൻ തക്കോണം ഇടയായതുകൊണ്ട് ഏറ്റവും ഭാഗ്യവാനാണെന്ന് പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്. എല്ലാ സഭകളും അതിൻ്റെതായ മഹത്വവും അതിൻ്റെതായ ശ്രേഷ്ഠത നിറഞ്ഞതാണെങ്കിൽ പോലും വിട്ടുവീഴ്ചയില്ലാത്ത നിഷ്ഠയോടുകൂടിയ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ആത്മീക പൈതൃകവും കാത്തു സൂക്ഷിക്കുന്ന ഒരു ശ്രേഷ്ഠമായ സഭയാണ് നമ്മുടെ സഭ എന്നുള്ളത് നമുക്ക് അറിയാം. കർത്താവിനെ തൊട്ട മർത്തോമാ ശ്ലീഹ പാദസ്പർശമേറ്റ പുണ്യഭൂമിയിൽ രൂപപ്പെട്ട ആ സഭ, മർത്തോമാ ശ്ലീഹ എന്ത് ഈ ഭൂമിയിൽ ഭാരതത്തിൽ നട്ടോ, മർത്തോമയിൽ കൂടി അല്ലെങ്കിൽ മർത്തോമാ ശ്ലീഹയിൽ കൂടി എന്ത് കർത്താവ് പ്രതീക്ഷിച്ചോ അതിനനുസൃതമായി ആ വിശ്വാസവും ഭക്തിയും ഒട്ടും നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കാൻ തക്കവണ്ണം ഈ സഭ തന്റെ വിശ്വാസികളെയൊക്കെയും ശക്തമായി പ്രേരിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സഭയുടെ ഏറ്റവും വലിയ ദർശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സഭയിലെ ഓരോ മക്കൾക്കും തീർച്ചയായിട്ടും സന്തോഷിക്കാനും അവകാശിക്കാനും ഒരുപാട് കാര്യമുണ്ട്. നമ്മുടെ സഭയെ ജീവിതത്തിൽ സ്നേഹിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളെല്ലാം തിരിച്ചു വളർന്ന നമ്മുടെ മാമോദീസ തൊട്ടി, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെട്ട നമുക്ക് അമ്മയോട് അല്ലെങ്കിൽ മാതാപിതാക്കളോട് എത്രമാത്രം കടപ്പാടും സ്നേഹമുണ്ടോ, ആ കടപ്പാടിന്റെ ഒട്ടും കുറയാതെ സ്നേഹിക്കുവാൻ തക്കവണ്ണം, ബഹുമാനിക്കുവാൻ തക്കവണ്ണം, കരുതുവാൻ തക്കവണ്ണം ചുമതലപ്പെട്ടവരാണ്, അത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമായിട്ട് തന്നെ നമ്മൾ കരുതുകയും ചെയ്യണം എന്നുള്ള ഒരു സത്യത്തിലേക്കാണ് ഈ ഓരോ വർഷവും നമ്മൾ കൂട്ടായ്മയോടുകൂടി ഓർക്കുന്ന സഭയുടെ ദിനത്തെ നമ്മൾ ശ്ലാഘിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു ഏറ്റവും വലിയൊരു ദുഃഖസത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും പള്ളികളിൽ അല്പമെങ്കിലും ആർക്കെങ്കിലും രണ്ടുപേരും തമ്മിലൊരു വാക്കേറ്റം ഉണ്ടാകുമ്പോൾ ഉടനെ സഭ വിട്ട് മറ്റ് സഭകളിലേക്ക് ആശ്രയിക്കുന്ന ഒരു 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 തലം ഇന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അമ്മയോടുള്ള അപ്പനോടുള്ള ആ സ്നേഹ വാത്സല്യത്തിന്റെ കുറവാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം.
തീർച്ചയായിട്ടും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രമ്യപ്പെട്ട് അത് അതിൽ തന്നെ നിലനിൽക്കുമ്പോഴാണല്ലോ സ്വർഗത്തിൽ ദൈവം സന്തോഷിക്കുന്നത്. തീർച്ചയായിട്ടും ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് സഭയിൽ നിന്ന് വിട്ടുപോകുന്നതിലല്ല, അതിലുപരി ഈ സഭയുടെ വിശ്വാസവും അതിന്റെ അവോജസ്സും കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം നമ്മെല്ലാവരും അത് കടപ്പെട്ടവരാണെന്നുള്ള ഒരു വലിയ ആഹ്വാനം ഈ കാതോലിക്ക ദിനപ്പെരുവോടനുബന്ധിച്ച് അല്ലെങ്കിൽ ആ ദിനത്തിന്റെ ആഘോഷത്തോടനുബന്ധിച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഹൃദയം തുറന്ന് അത് പ്രഖ്യാപിക്കുമ്പോൾ അത് വെറും വാക്കുകളിൽ നിന്നുള്ളൊരു ശബ്ദമല്ല, ഹൃദയത്തിൽ തൊട്ടുള്ള ഒരു ഒരു ശബ്ദമാണ്. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും എന്റെ സഭയോടുള്ള കൂറും സ്നേഹവും ഭക്തിയും ഞാനത് വിട്ടുപോകത്തില്ല എന്നുള്ള ഒരു ഒരു പ്രത്യാശയോടുകൂടിയുള്ള ഒരു ഒരു ഉൾവിളിയായിരിക്കണം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് രൂപപ്പെട്ടു വരേണ്ടത് എന്നുള്ള ഒരു ചിന്ത ഈ ദിനത്തോടനുബന്ധിച്ച് പങ്കുവെക്കുന്നത് മാത്രം. തീർച്ചയായിട്ടും ആ ഒരു ആഘോഷത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടി ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒന്ന് വന്നിയ മാബൻ മാത്യു അച്ഛനാണ്. ഇത് പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ആവശ്യം അച്ഛനെ കുറിച്ചില്ല, കാരണം പലപ്പോഴും അച്ഛൻ ഈ ശുശ്രൂഷ സംബന്ധിക്കുകയും അതോടൊപ്പം അരമനയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അവസരത്തിലൊക്കെയും പലപ്പോഴും അച്ഛന്റെ സാന്നിധ്യമുണ്ട്. എപ്പോഴും ഈ ശുശ്രൂഷയെ വളരെ അനുഗ്രഹീതമായി നോക്കിക്കാണുകയും പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ അത് കൂടുതൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല ഒരു വൈദികനാന്നുള്ള കാര്യം നമുക്കറിയാം. സെന്റ് തോമസ് കത്തീഡ്രലിലെ ഇടവാംഗമാണ്. അത് ഈ പ്രാർത്ഥന കൂട്ടായ്മ മാത്രമല്ല ഭദ്രാസനത്തിന്റെ ഏത് കാര്യത്തിലും വളരെ താല്പര്യത്തോടും ശ്രദ്ധയോടും കൂടെ വളരെ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വന്നിയ വൈദികനാണ് മാമൻ മാത്യുവച്ചൻ. വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ബഹുമാനപ്പെട്ട അച്ഛനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതത്തിലെ 223-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന്
സുവിശേഷ ഗീതങ്ങളിലെ 223-ാമത്തെ ഗീതം ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നത്. ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ എന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ നാളുകൾ കർത്താവിന്റെ വലിയ കാരുണ്യങ്ങൾ കാണുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ള മുഖാന്തരങ്ങളാണ് പ്രത്യേക ഈ ദിവസം. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഈ ഗാനം സമർപ്പിക്കാം. ദൈവം നൽകിയ എല്ലാ നന്മകൾക്കായിട്ട് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന്റെ മഹത്വത്തെ ദർശിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പാട്ടുപുസ്തകത്തിലെ 223-ാമത്തെ ഗീതം ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നത്.
ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയും ഓഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയും ഓഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിലാരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിലാരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും ഇതാ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയ പിടിച്ചെടുത്തു. പാവന നീളം തന്നു പാപത്തിൽ കറപോക്കി, പാവന നീളം തന്നു പാപത്തിൽ കറപോക്കി. രക്ഷിച്ചതാൽ നിന്നെ ഞാനെന്നാളും ആത്മാവിലാരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാനെന്നാളും ആത്മാവിലാരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. വക്തത്വം പോലെ നിന്റെ സന്നിധാനെ നിന്മക്കൾ കൂടിയിടുമ്പോൾ, മധ്യേ വന്നാലുഗ്രഹം ചെയ്തിടാമെന്നൂര, മധ്യേ വന്നാലുഗ്രഹം ചെയ്തിടാമെന്നൂര. ചെയ്തവന്നി മാത്രമേ നിന്നെ ഞങ്ങൾ ആത്മാവിലാരാധിക്കും. ചെയ്തവന്നി മാത്രമേ നിന്നെ ഞങ്ങൾ ആത്മാവിലാരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസർ മർക്കോസിൻ മാളികയിൽ നിന്ദാത്മ പകർന്നപ്പോൾ നിന്ദാസർ മാധ്യത്തിൽ നിശക്തിയായ ചെയ്യുക നിന്നെ ഇന്ന് ആത്മാവിലാരാധിക്കും. നിശക്തിയായ ചെയ്യുക നിന്നെ ഇന്ന് ആത്മാവിലാരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ഒരിതിൽ മോത കണ്ട മുൾപ്പാടത്തിൽ കത്തിയതാമഗ്നി നിന്ദാസരിൽ പകർ അത്ഭുതം ചെയ്യുക. നിന്ദാസരിൽ പകർ അത്ഭുതം ചെയ്യുക. ബന്ധനമഴിച്ചിടുന്നേ നിന്ദാസർ ആത്മാവിലാരാധിക്കും. ബന്ധനമഴിച്ചിടുന്നേ നിന്ദാസർ ആത്മാവിലാരാധിക്കും. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ചെങ്കടൽ കടന്നു മിര്യാം തൻ കയ്യിൽ തപ്പെടുത്താത്തതുപോ പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാൽ ഞാൻ നിന്നെ ആരാധിക്കും. നാമാവിലും സത്യത്തിലും സ്തുതിക്കും. ഞാൻ നിന്നെ ആരാധിക്കും. നാമാവിലും സത്യത്തിലും സ്തുതിക്കും. ആരാധനയ്ക്കു യോഗ്യരെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യരെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിലാരാധിക്കും. കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിലാരാധിക്കും. കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ.
തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് ബഹുമാനപ്പെട്ട മാമൻ മാത്യുവച്ചനെ ഇപ്പോഴ് പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു.
ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വടക്കേ അമേരിക്കയുടെ പല ഭാഗങ്ങളിലായി ഈ ടെലിഫോൺ പ്രാർത്ഥനാ ഫെലോഷിപ്പിൽ സംബന്ധിക്കുന്ന വന്യ വൈദികരെ, കർത്താവിൽപ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ വർഷത്തെ 50 നോമ്പിലിന്റെ മധ്യഭാഗം കഴിഞ്ഞിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നാം എത്രമാത്രം പ്രയോജനകരമായി അതിനെ ആചരിക്കുന്നു എന്ന് ഒന്ന് വിലയിരുത്തുവാൻ ഈ ദിവസത്തെ ടെലിഫോൺ പ്രാർത്ഥന ധ്യാനത്തിൽ കൂടി ഞാൻ നിങ്ങളോടൊപ്പം പരിശ്രമിക്കുകയാണ്. അതിലേക്ക് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വിഷയം നോമ്പുകാല ചിന്തകൾ എന്നുള്ളതാണ്. അതിന് ആമുഖമായിട്ട് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും രണ്ട് ഭാഗങ്ങൾ നമുക്ക് വായിച്ചിട്ട് നമുക്ക് അല്പനേരം അതിനെപ്പറ്റി ചിന്തിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 58 അധ്യായത്തിന്റെ 5 മുതലുള്ള കുറെ വാക്യങ്ങളും അതിനുശേഷം മത്തായിയുടെ സുവിശേഷത്തിന്റെ 6 അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യവും വായിച്ച് നമുക്ക് ഈ നോമ്പ് കാല ചിന്തകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നതെന്ത്? ഇതാ നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരോടെയും വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിന് നോമ്പ് നോൽക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത്. എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യർ ആത്മതപന ചെയ്യുന്ന ദിവസം ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെ പോലെ കുനിക്കുക, രട്ടും വെണ്ണീരും വിരിച്ചു കിടക്കുക, ഇതാകുന്നു ഉപവാസം. ഇതിനോ നീ നോമ്പൊന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമൊന്നും പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, മുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക, എല്ലാ മുഖത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതുമല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നുവെന്ന് അവൻ അരുളി ചെയ്യും. മുഖവും വിരൽ ചൂണ്ടുന്നതും വഷളത്തെ സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. ശുദ്ധമത്താടത്ത് വിശേഷം 6:16-17. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും.
സഹോദരങ്ങളെ, പരിശുദ്ധ നോമ്പ് അനുതാപത്തിന്റെ കാലമാണ്. പരിശുദ്ധ നോമ്പ് സാത്താനോടുള്ള ഒരു പോരാട്ടമാണ്. ഇത് പർദീസ മുതൽ തുടങ്ങിയതുമാണ്. നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ഈ പോരാട്ടത്തിൽ തോറ്റുപോയി. ഈ പോരാട്ടം നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലത്തോളം ഉണ്ടാകുകയും ചെയ്യും. ഈ പോരാട്ടം നാം തീരെ മതിയാവും. എഫേസ് ലേഖനത്തിൽ കൂടി വിശുദ്ധ പൗലോസ് ശ്ലീഹാ നമ്മളോട് ഓർപ്പിക്കുന്നു, പരിശുദ്ധ ശ്ലീഹായുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ പോരാട്ടം വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടും ആണ് അത്രയെന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. കർത്താവ് പറയുന്നു, ഈ പോരാട്ടത്തിൽ ജയിക്കുന്നവൻ ജീവകിരീടം പ്രാപിക്കുമെന്ന്. വിശുദ്ധ പൗലോസ് ശ്ലീഹാ ഓർമ്മിപ്പിക്കുന്നത് ഈ നമ്മുടെ യുദ്ധം ലോകത്തോടും പിശാചനോടും നമ്മുടെ ജഡത്തോടുമാണ്. നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. നന്മയുടെ വശത്ത് നിന്ന് തിന്മയോട് യുദ്ധം ചെയ്യുവാൻ കഴിയുന്നത് പോലെ തന്നെ തിന്മയോട് ചേർന്ന് നിന്ന് നന്മയോട് പോരാടുവാനും മനുഷ്യന് സാധിക്കും. നാം സാത്താനെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തിന്മയോട് ചേർന്ന് നിന്ന് എന്നാണ് നിൽക്കുക എന്നാണ് സാരം. നമ്മുടെ കർത്താവ് ലോകത്തോടും ജഡത്തോടും സാത്താനോടും യുദ്ധം ചെയ്തു. കഷ്ടപ്പാടും പട്ടിണിയും പരിഹാസവും മരണവും അവൻ സഹിച്ചു. അവസാനം ജയിച്ച് ഏത് ശക്തിയെ പരാജയപ്പെടുത്തി ഓടിച്ചു കളഞ്ഞു. അതുപോലെ നാമും ഈ പോരാട്ടത്തിൽ ജയിക്കണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതിന് നമ്മുടെ മനസ്സും ദൈവ മനസ്സും ഒന്നാകേണ്ടിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, സ്വർഗരാജ്യത്തിൽ രണ്ടിഷ്ടമില്ല, രണ്ടഭിപ്രായമില്ല. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും ഒരിഷ്ടവും ഒരു മനസ്സിനേ ഉള്ളൂ. പരിശുദ്ധ ബെസേലിയോസ് ഗീവരസ്തുതിയൻ ബാബ പറയുമായിരുന്നു, നാം നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്തൃപ്രാർത്ഥനയിലെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്ന ഭാഗം ഹൃദയംഗമായി ഉരുവിട്ട് വേണം നോമ്പാചരണം തുടങ്ങുവാൻ എന്ന്. നാം നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ നോമ്പിൽ നിന്ന് നമ്മെ തെറ്റിക്കുവാൻ സാത്താൻ കഠിന പരീക്ഷകളുമായി വരും. ആയതിനാൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടും നിറവോടും കൂടി വേണം നാം നോമ്പിലേക്ക് പ്രവേശിക്കേണ്ടത്. പരിശുദ്ധ നോമ്പ് ജയത്തിന്റെ അടയാളവും ശത്രുവാകുന്ന ദുഷ്ടനെ തോൽക്കാത്ത ആയുധവുമാകുന്നുവെന്ന് നാം പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. സാത്താനോട് യുദ്ധം ചെയ്യുവാൻ കർത്താവിന്റെ ആയുധം നമ്മൾക്കുണ്ട്. കർത്താവിന്റെ ആയുധം കുരിശായിരുന്നു. ഈ യുദ്ധത്തിന് നാം കുരിശ് വഹിക്കണം. അതായത് നമ്മുടെ കുരിശ് നാം സ്വയം എടുത്ത് കർത്താവിനെ പിന്തുടരണം എന്നാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് പരിശുദ്ധ മാതാവിന്റെയും മറ്റ് പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയും നമ്മൾക്ക് ആവശ്യമുണ്ട്. ശരിയായി നോമ്പ് നോൽക്കുന്നവൻ ശത്രുവായ സാത്താനെ ജയിക്കും, യാതൊരു സംശയമില്ല. അത് നമ്മുടെ കർത്താവ് നമുക്ക് മാതൃകയായി കാണിച്ചു തന്നിട്ടുണ്ട്. നാം നോമ്പിലെ യമപ്രാർത്ഥനകളില് പല പല രീതിയില് നോമ്പ് എപ്രകാരം നോക്കണമെന്നും നാം എപ്രകാരം അത് അനുഷ്ഠിക്കണമെന്നുള്ള കാര്യങ്ങള് പ്രാർത്ഥനയുടെ ഇടയിൽ പരിശുദ്ധാക്കന്മാര് നമുക്ക് ധ്യാനിക്കുന്നതിനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നത്. അതിൽ ഒന്ന് രണ്ട് പ്രാർത്ഥന നിങ്ങളുടെ ധ്യാനത്തിനായിട്ട് ഞാനൊന്ന് ഓർപ്പിക്കുന്നു തന്നെ ഉള്ളൂ. വലിയ നോമ്പിലെ തിങ്കളാഴ്ച പ്രഭാതത്തില് നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നോമ്പ് ശ്രേഷ്ഠവും പ്രാർത്ഥന ഉത്തമവുമാകുന്നു. സ്ലീഹ എഴുതിയിരിക്കുന്ന പ്രകാരം അവയേക്കാൾ സ്നേഹം ശ്രേഷ്ഠതരമാകുന്നു. ഉപവാസക്കാരെ, സകലത്തെയും ശ്രേഷ്ഠമാക്കുന്ന നോമ്പിനെ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവേ. ശരീരവും ആത്മാവും എല്ലാ ദുഷ്ടതയിൽ നിന്നും വെണ്മയാക്കപ്പെടുകയും നമ്മുടെ നോമ്പ് തന്റെ തിരുവിശ്വത്തിനും നിരപ്പിനും കടങ്ങളുടെ പരിഹാരത്തിനും അയത്തിരിയും ചെയ്യുമാറാകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. വേറൊരു ഭാഗത്ത് നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു. അപ്പവും വെള്ളവും വെടിഞ്ഞുള്ള ഉപവാസം നിസാര നോമ്പായി കണക്കിടപ്പെടുന്നു. അതിനാൽ അതിൽ ദാനധർമ്മങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവിന്റെ മുമ്പാകെ അത് വലിയതാകുന്നു. ഉപവസിക്കുകയും ദരിദ്രന്മാർക്ക് ദാനം ചെയ്യുകയും ചെയ്യുന്നവന്റെ പ്രതിഫലം വലുതും അവന്റെ നോമ്പ് കർത്താവിന് സ്വീകാര്യവുമാകുന്നു. ദുഷ്ടതകളിൽ നിന്ന് നീങ്ങി നന്മ പ്രവർത്തിക്കണം. ഇതാകുന്നു കർത്താവിനെ പ്രീതിപ്പെടുത്തുന്ന നോയമ്പ്. വേറൊരു ഭാഗത്ത് നാം ഈ പിന്നെയും പ്രാർത്ഥിക്കുകയാണ്. പൊന്നിനേക്കാളും വെള്ളിയേക്കാളും കൂടുതലായി നല്ല പേരിനെ സമ്പാദിക്കുന്നവനെ ഭാഗ്യം. ലോകം നീങ്ങിപ്പോകുന്നു എങ്കിലും നല്ല പേരോ നീങ്ങിപ്പോകുന്നില്ല. ഞാൻ വൃദ്ധനാകുന്നുവെങ്കിലും എന്റെ ശത്രുവായ സാത്താൻ വൃദ്ധനാകുന്നില്ല. ഞാൻ പ്രായമുള്ളവനാകുന്നുവെങ്കിലും എന്റെ പൈതൃപ്രായത്തിന്റെ സമ്പ്രദായങ്ങൾക്കായി അവൻ എന്നെ നിർബന്ധിക്കുന്നു. പ്രയോജനം ചെയ്യാത്ത സമ്പാദ്യത്തിനായി നിത്യവും ഓടത്തക്കവണ്ണം ഈ ലോകനേരം നിന്നെ തെറ്റിക്കുകയും കുഴയ്ക്കുകയും ചെയ്യുന്നത് എന്ത്? നിന്റെ സമ്പാദ്യത്തിന്മേൽ നിത്യവും വർദ്ധിപ്പിക്കുവാനായി നീ ഇതാ ഉഴുന്നു. നീ അത് ശേഖരിച്ചു കഴിയുമ്പോൾ എല്ലാം കൂടി ഒരു നാഴിക നേരം മാത്രം നിൽക്കുന്നു. നിന്റെ ധനത്തിന് നിന്റെ പനിയെ കെടുത്തുവാൻ ശക്തിയില്ലെങ്കിൽ അതിന്റെ പ്രയോജനം എവിടെ? വീണ്ടും വേറൊരു ഭാഗത്ത് വായിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഉപവാസക്കാര, നീ ദരിദ്രനെ വിളിച്ച് അവന് ഭക്ഷണം കൊടുക്കണം. അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല, എന്നാലോ നീ അവന്റെ പിന്നാലെ ചെന്ന് അവന്റെ ഉദരത്തെ നിറയ്ക്കുകയാണ് വേണ്ടത്. ദരിദ്രൻ വന്ന് നിന്റെ അടുക്കൽ മുട്ടുമ്പോൾ കർത്താവ് ഭക്ഷണം നൽകിക്കൊള്ളുവെന്ന് അവനോട് പറഞ്ഞ് ഒഴുകിയല്ല വേണ്ടത്. ഭക്ഷണം കൊടുത്തുകൊണ്ട് ഈ വചനം പറഞ്ഞാൽ അത് നിനക്ക് ദോഷമല്ല. ഇങ്ങനെ നാം നോമ്പിലെ പ്രാർത്ഥനയിലെ ഓരോ യാമപ്രാർത്ഥനകളിലും പരിശുദ്ധാക്കന്മാര് എപ്രകാരം നോമ്പ് നോൽക്കണമെന്ന് നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അതിന്റെ ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളോട് വായിച്ചപ്പോഴേ ഓർപ്പിച്ചത്. എന്തിനാണ്, അല്ലെങ്കിൽ എന്താണ് നോമ്പിന്റെ ഉദ്ദേശം? ജഡീക ഇന്ദ്രങ്ങളിൽ നിന്നും ലോകമോഹങ്ങളിൽ നിന്നും ആത്മാവിനെ വിടർത്തി കർത്താവിനോടുകൂടി വസിക്കുക എന്നുള്ളതാണ് നോമ്പിന്റെ പ്രധാന ഉദ്ദേശം. അതുപോലെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിലേക്കും ദൈവ തേജസ്സിലേക്കും നമ്മെ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ കൂടിയാണ് നോമ്പ്. എന്താണ് നോമ്പിന്റെ നടപടിക്രമങ്ങൾ? എന്താണ് പരിസ്ഥിതി സഭയും കർത്തൃകൽപ്പനയും അനുശാസിക്കുന്നത്, എന്താണ് നോമ്പിന്റെ പ്രമാണങ്ങൾ എന്നീ കാര്യങ്ങൾ നമ്മൾ ഈ നോമ്പിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ എപ്രകാരം നാം അത് അനുഷ്ഠിച്ചു അല്ലെങ്കിൽ എപ്രകാരം നാം അനുഷ്ഠിക്കുന്നുവെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ സബ്ജക്ട് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്കൊന്ന് അല്പസമയം ചിന്തിക്കാം. നോമ്പിന്റെ പ്രമാണങ്ങൾ പലതാണ്. അതില് ആ ഒന്നാമത്തെ പ്രമാണം സഹനത്തിലൂടെ, അതേ നമ്മുടെ കർത്താവ് കാണിച്ചു തന്ന സഹനത്തിലൂടെ സാത്താനെ തോൽപ്പിക്കുക എന്നതാണ്. ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ ക്ഷമയോട് സഹിക്കുവാൻ സാധിച്ചാൽ നാം സാത്താനെ തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് കുടിച്ച സഹനത്തിന്റെ പാനപാത്രം നാം ഏറ്റുവാങ്ങണം. കർത്താവ് കുടിച്ച സഹനത്തിന്റെ പാനപാത്രം എന്തെല്ലാമാണെന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, നിന്നയുടെ പാനപാത്രം കർത്താവ് സഹിച്ചു, കഷ്ടതയുടെ പാനപാത്രം കർത്താവ് കുടിച്ചു, വേദനയുടെ പാനപാത്രം കർത്താവ് സഹിച്ചു, വിശപ്പിന്റെയും ദാഹത്തിന്റെയും പാനപാത്രം താൻ സ്വീകരിച്ചു, സ്വയം ത്യജിച്ചതിന്റെ പാനപാത്രം നാം കർത്താവിന്റെ ജീവചരിത്രത്തിൽ കൂടി നാം കാണുന്നു. അങ്ങനെ സത്യത്തിനും നീതിക്കും വേണ്ടി താൻ ഈ പീഡകളെല്ലാം സഹിച്ചുവെങ്കിൽ അത് തന്നെ തനിക്ക് വേണ്ടി ആയിരുന്നില്ല, നമ്മൾക്ക് വേണ്ടി ആയിരുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഈ നോമ്പിൽ കർത്താവിനോട് ചേർന്ന് കർത്താവ് സഹിച്ചതായിട്ടുള്ള സഹനത്തിന്റെ അല്പമെങ്കിലും സഹിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ നോമ്പ് നമുക്ക് പ്രയോജനമായി എന്ന് പറയാം. നമ്മൾക്ക് സഹനമുണ്ടെങ്കിൽ നമ്മുടെ ജഡീക മോഹങ്ങളെ അടക്കുവാൻ കഴിയും. പൗലോസിനെ ഓർപ്പിക്കുന്നു, മോഹം പാപത്തെ ഗർഭം ധരിക്കുന്നു, പാപം ആത്മാവിനെ കൊല്ലുന്നു. ആത്മാവിന്റെ ജീവനെ നിലനിർത്തുവാൻ നമ്മുടെ മോഹത്തെ നാം കീഴടക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള പരിശീലനമല്ലേ നമ്മുടെ ഈ നോമ്പ്? അതേ, ഈ നോമ്പിൽ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കുകയും ഇല്ലെങ്കിൽ കർത്താവെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നിന്നെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങളുടെ ഈ നോമ്പ് ആചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കാൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. രണ്ടാമത്തെ പ്രമാണം അനുതാപമാണ്. കണ്ണുനീരോടും സാഷ്ടാംഗ പ്രണാമത്തോടും കൂടെ നിനവേക്കാരെ പോലെ നാം നോമ്പ് നോൽക്കുന്നുവെങ്കിൽ നമ്മൾക്ക് സാത്താനെ ജയിക്കുവാൻ സാധിക്കും. മൂന്നാമത്തെ പ്രമാണം ദൈവ സ്നേഹമാണ്, പ്രതിഫലിച്ചില്ലാത്തതായ സ്നേഹം, നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള സ്നേഹം. നാം നോമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, സ്നേഹം കൂടാതെ ഒരുത്തൻ നോമ്പ് നിൽക്കുന്നുവെങ്കിൽ അവന്റെ വ്രതത്തിന് യാതൊരു പ്രയോജനവുമില്ല എന്ന്. ഇതെപ്പോഴും നാം പ്രാർത്ഥിക്കുന്നുണ്ട്, നാം എപ്പോഴും അത് മറ്റുള്ളവരെ കേൾപ്പിക്കുവാൻ നല്ല രീതിയിൽ ട്യൂണോടുകൂടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ അത് നാം അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് നാം ഇന്ന് വിലയിരുത്തേണ്ടതിരിക്കുന്നു. അതിനുവേണ്ടി ഈ നോമ്പ് കാലങ്ങളിൽ നമുക്കല്പ സമയം നമ്മൾക്ക് ചിന്തിച്ചു നോക്കിയിട്ട് ഈ ദൈവസ്നേഹത്തിൽ നമുക്ക് വരുന്നതായിട്ടുള്ള കുറവുകൾ കണ്ടുപിടിച്ച് അതിനെ പരിഹരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാലാമത്തെ പ്രമാണം വിനയം എന്നുള്ളതാണ്. വിനയമില്ലാതെ ശരിയായി നോമ്പ് നോൽക്കുവാൻ സാധ്യമല്ല. വിശുദ്ധിയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണല്ലോ വിനയം എന്ന് പറയുന്നത്, അതായത് ഹ്യൂമിലിറ്റി. ഈ നാല് പ്രമാണങ്ങളും നാം ശരിയായി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ വർഷത്തെ 50 നോമ്പും നമ്മൾക്ക് പ്രയോജനം ചെയ്തുവെന്ന്. സാത്താന്റെ ബന്ധനം അഴിച്ചു മാറ്റുന്നതിന് വേണ്ടിയാണ് നാം നോമ്പ് നിൽക്കുന്നത്. കാരണം പ്രാർത്ഥനയിൽ നമ്മളെ പിതാക്കന്മാർ ഓർപ്പിക്കുന്നില്ല, നോമ്പാലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ദുഷ്ടൻ നമ്മളിൽ നിന്ന് ഒഴിയുകയില്ല എന്ന്. ഇനിയും ഈ നോമ്പിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതുകൂടി നമുക്ക് അല്പനേരം ചിന്തിച്ചിട്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയുള്ളൂ. നമ്മുടെ ദേഹം, ദേഹി, യുവ വിശുദ്ധമായിരിക്കണം. അത് സാധിക്കണമെങ്കിൽ നമ്മുടെ മുതുകിൽ കയറിപ്പറ്റിയിരിക്കുന്ന പാപഭാരങ്ങളുടെ പാണ്ടിക്കെട്ട് അഴിച്ചു കളയണം. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് നമ്മെ അതിശക്തമായി പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. പരിശുദ്ധ കുംഭസാര കൂദാശയിൽ കൂടി മാത്രമേ ശരിയായി അതിനെ എടുത്തു കളയുവാൻ കഴിയുകയുള്ളൂ. നമ്മെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപങ്ങൾ എന്താണ് എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹാവിന്റെ ലേഖനങ്ങൾ കൂടി പല ഭാഗങ്ങളിലായി നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ഈ ധ്യാനത്തില് എന്നോടൊപ്പം നിങ്ങളും അത് എന്തെല്ലാമാണെന്ന് ഒന്നൊന്ന് നമ്മൊന്ന് ഓർക്കുകയും അത് ഞാൻ അത് പല ഭാഗങ്ങളിൽ നിന്നുമായി തെരഞ്ഞെടുത്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 42 കാര്യങ്ങൾ പലോസ്ലിയ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപഭാരങ്ങളായി നമ്മുടെ പാണ്ഡിക്കെട്ടിലേക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ടുള്ള പാപങ്ങൾ, അതിനെ അല്പസമയം ശാന്തമായി നമുക്കെല്ലാവർക്കും ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. നമ്മളെ സാത്താൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പാപങ്ങൾ, അവൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ദൈവദൂഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, അത്യാഗ്രഹം. 2, അന്യായം. ഞാൻ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. 3, അനുസരണക്കേട്. 4, ആത്മീയാന്ധത. 5, അമിത ഭോജനം. 6, അവിശ്വാസം. 7, അലസത. 8, അസൂയ. 9, അഹംഭാവം. 10, അറിവില്ലായ്മ. 11, ആണിയിടൽ, അതാണ് ദൈവദൂഷണം എന്ന് പറയുന്നത്. 12, ഇടർച്ച. 13, ഇമ്പങ്ങൾ അല്ലെങ്കിൽ ഇമ്പങ്ങളോടുള്ള ആസക്തി. ഉന്നതഭാവം, ഉല്ലാസങ്ങൾ, കപടഭക്തി, കലഹം, കള്ളം പറിച്ചിൽ, കൊലപാതകം, അത് വാക്കിലും പ്രവൃത്തിയിലുമുണ്ട്. കോപം ജ്വലിച്ച് ക്രോധമായിട്ട് നാം അക്രമങ്ങൾ ചെയ്യാറുണ്ട്. ഗർവം, തള്ളിപ്പറച്ചിൽ, ദുഷ്ടത, ദുശാഠ്യം, ദ്രവ്യാഗ്രഹം, നന്ദികേട്, നിന്ദിക്കൽ, നിരാശ, പക അല്ലെങ്കിൽ വൈരാഗ്യം അല്ലെങ്കിൽ പ്രതികാരം, പരദൂഷണം. 31, പരിഹാസം, പിണക്കം, വ്യക്തികളോടുള്ള പിണക്കം, സമൂഹത്തോടുള്ള ഭിന്നത, മദ്യപാനം, മയക്കുമരുന്ന്, മുഖസ്തുതി, മൂഢത്വം, മോഷണം, മോഹം, വഞ്ചന, വ്യഭിചാരം. 40, ശാഠ്യം. 41, ജാരശങ്ക. 42, വിഗ്രഹാരാധന. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പലൂസ്ലിയ നമ്മളെ നമ്മുടെ ദൈവികമായിട്ടുള്ള ആത്മീയ വളർച്ചയ്ക്ക് ആത്മാവിന്റെ പോഷണത്തിന് എതിരായി നിൽക്കുന്ന ജീവിത ശൈലിയാണ് പലൂസ്ലിയ പലഭാഗങ്ങളായിട്ട് നമ്മളോട് ശാസിക്കുകയും ഗുണദോഷിക്കുകയും അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് അതിനെയെല്ലാം എടുത്തു കളഞ്ഞ് അതിനെയെല്ലാം മാറ്റി ദൈവാത്മാവിൽ വളർന്ന് നമ്മുടെ ജീവിതം നയിക്കണമെന്ന് നമ്മളോട് ഓർപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ കൃഷിപാടങ്ങളിൽ ഇടയ്ക്കിടെ കള പറിച്ച് വളവും തോലും ഇട്ടു കൊടുക്കുമല്ലോ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് നല്ല ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ്. അപ്രകാരം ഈ മേൽപ്പറഞ്ഞ 42 കൂട്ടം കളകൾ നാം പറിച്ചു മാറ്റി പരിശുദ്ധാത്മാവിന്റെ ദാനം വളമായി ഇട്ടാൽ നമ്മൾക്ക് സ്വർഗീയ പരദീസയിൽ ദൈവത്തോടൊത്ത് ആനന്ദമായി കഴിയുവാൻ സാധിക്കും. അങ്ങനെ സാത്താന്റെ ബന്ധനം അഴിച്ച് പരിശുദ്ധാത്മാവിന്റെ വലയം നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ വലയം നമ്മൾ സൃഷ്ടിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം നമുക്കിവിടെ ഉണ്ടായിരിക്കണം. സ്നേഹം, നമുക്കറിയാമല്ലോ, സ്നേഹം 9 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവിന്റെ ഫലമായി പലോസ്ലിയ നമ്മൾക്ക് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വക കാര്യങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു വലയം നാം സൃഷ്ടിക്കുമ്പോൾ മേൾ പറഞ്ഞ 42 കാര്യത്തോടും മല്ലിടുവാനും അതിനെ തടയുവാനും അതിൽ നിന്നെല്ലാം ഒഴിവായി അതിൽ നിന്നെല്ലാം സാത്താനിൽ നിന്ന് ജയിച്ച് നമുക്ക് ശക്തിയായി ജീവിക്കുവാൻ പരിശുദ്ധമായി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ഈ നോമ്പിന്റെ അവസാന ഭാഗം എത്തിയിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് വിശുദ്ധമായി രൂപാന്തരപ്പെട്ടുകൊണ്ട് ദൈവത്തിന് സ്തോത്രബലിയായി സമർപ്പിക്കുവാൻ സാധിക്കണം. അങ്ങനെ സാത്താനെ ജയിച്ച് മരിച്ചുയർത്ത നമ്മുടെ കർത്താവിനോട് കൂടി നിത്യതയിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവകീടം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമെങ്കിൽ നാം കൃതാർത്ഥരായി എന്ന് നമുക്ക് പറയാം. ഈ നോമ്പ് കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടായി എന്ന് പറയാം. അല്പസമയം നിങ്ങളുമായി ഈ നോമ്പിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുകയും വന്നുപോയിട്ടുള്ള നമ്മുടെ വീഴ്ചകളും കുറവുകളും എപ്രകാരമാണെന്ന് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനും അതെന്തെല്ലാമാണെന്ന് അറിയുവാനും ആയിട്ട് ഞാൻ ഒരല്പസമയം നിങ്ങളെടുത്ത് ധ്യാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ 50 നോയമ്പ് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എനിക്കും നിങ്ങൾക്കും ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിക്കുവാനും ദൈവത്തിന്റെ ഉത്തമ മക്കളായി നല്ല മക്കളായി ജീവിക്കുവാനും ഈ നോമ്പ് കൊണ്ട് നമുക്ക് സാധിക്കുമെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി നാം നോമ്പ് നോക്കുന്നത് ദൈവസന്നിധിയിൽ നല്ലതായിരിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നോമ്പിലെ പ്രഭാത സമയത്തെ അപേക്ഷാ പ്രാർത്ഥനയോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വചനങ്ങളെ ചുരുക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മായയുടെ പിന്നാലെ ഓടി ജീവന്റെ വഴിയെ വിട്ട് നശിച്ചുപോയ പള്ളാട് ഞാനാകുന്നു. നല്ലയിടയവനെ, എന്നെ അന്വേഷിച്ച് പുറപ്പെടണമേ. ഞാൻ അശേഷം നശിച്ചു പോകത്തക്ക ഉണവനെ നീ കൈവിട്ട് കളയരുതേ. പിന്നെയോ, മാനസാന്തരപ്പെട്ട ജുങ്കക്കാരനോടും പാവനിയായ സ്ത്രീയോടും ബുദ്ധിയുള്ള കന്യകമാരോടും കൂടെ നിന്റെ ആട്ടിൻകൂട്ടത്തിൽ എന്നെ എണ്ണി നിന്റെ മണറയിൽ പ്രവേശിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ദൈവമേ, ഞങ്ങളുടെ കടങ്ങൾ നീ പരിഹരിച്ച് ഞങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും മോചിക്കണമേ. എന്നാൽ ഞങ്ങൾ പാപം ചെയ്തെന്ന് സമ്മതിക്കുന്നു. ആ പാപിനിയെ പോലെ ഞങ്ങളും നിലവിളിക്കുന്നു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവെ, മഹത്വത്തോടെ നീ എഴുന്നള്ളി വരുമ്പോൾ നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിന്റെ കൃപയ്ക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. മുടിയനായ പുത്രന്റെ സാദൃശ്യത്തിൽ വ്യസനത്താൽ ഞങ്ങൾ നിലവിളിക്കുന്നു. എന്റെ പിതാവെ, കൃപയുണ്ടായി ഞങ്ങളോട് കന്നെ ചെയ്യണമേ. സ്വർഗത്തിനെതിരായി നിനക്ക് വിരോധമായി ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു. നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങൾ യോഗ്യരല്ല. കൂലിക്കാരെ പോലെ ഞങ്ങളെ കൈക്കൊള്ളണമേ. കാരുണ്യവാനായ കർത്താവേ, നിനക്കെതിരായി ഞങ്ങൾ ചെയ്ത സർവ്വപാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ആത്മാവും ശരീരവും ഒരുമിച്ച് നോമ്പ് നിൽക്കേണ്ടിയിരിക്കുന്നതിനാൽ ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോൾ ആത്മാവ് തിന്മകളെ വെടിയണം. ദുർവിചാരങ്ങളെ വെടിയാതെ ഭക്ഷണത്തെ മാത്രം വെടിഞ്ഞത് കൊണ്ടുള്ള നോമ്പ് കർത്തമായിട്ടുള്ളവയാണെന്ന് ഞങ്ങൾ അറിയുന്നു. ആകയാൽ കർത്താവേ, ആത്മാവിലും ശരീരത്തിലും ശരിയായിട്ട് നോമ്പ് നിൽപ്പാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ കർത്താവെ, ഈ വിശുദ്ധ നോമ്പിൽ സകല തിന്മകളും ഉപേക്ഷിക്കുവാനും നിന്റെ ദൈവത്തോട് നിരപ്പാകുവാനും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാനും കരുണയും പാപമോചനം ലഭിക്കുവാനും ഞങ്ങളെ എല്ലാവരെയും നീ യോഗ്യരാക്കണമേ. യെശയ്യാ രാജാവെ, നീ വെളിപ്പെടുന്ന മഹാവലിയ ദിവസത്തിൽ എല്ലാ തലമുറകളും പ്രവേശിക്കുകയും നീ കണക്ക് യോജിക്കുകയും ദുഷ്ടന്മാരിൽ നല്ലവർ വേറിയപ്പെടുകയും ചെയ്യുന്ന എല്ലാവരും അവരവർക്ക് യോഗ്യമാകുന്ന സ്ഥലത്തേക്ക് പോവുകയും എരുതിയാകുന്ന അഗ്നിസമുദ്രം അലറുകയും ചെയ്യുമ്പോൾ നിന്റെ കരുണ ഞങ്ങളെ കാക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശ്രമായുമുള്ളവേ, എന്നേക്ക് സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. മഹത്വം നിനക്ക് യുക്തമാകുന്നു. പോഴ്ച നിനക്ക് ന്യായമാകുന്നു. അതിപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും തന്നെ.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായത്തിലെ ഏതാനും വാക്യങ്ങളും അതുപോലെ തന്നെ വിശുദ്ധ സുവിശേഷം 6 അധ്യായത്തിലെ 16-17 വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പൊന്നി മാമനച്ചൻ വളരെ അനുഗ്രഹീതമായ ധ്യാനം നയിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ നോമ്പിന്റെ ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ആന്തരിക പരിവർത്തനം അതെങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ഓർമ്മപ്പെടുത്തൽ, പ്രത്യേകിച്ച് പരിശുദ്ധനായ പൗലോസ് ലീഹായുടെ ചില ലേഖനങ്ങളിലെ നമുക്ക് നൽകുന്ന ചില താക്കീതുകളുടെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ അത് വളരെ ഭംഗിയായ രീതിയിൽ അത് നമ്മളെ വിശദീകരിപ്പിച്ചത്. തീർച്ചയായിട്ടും നോമ്പിന്റെ ദിനങ്ങളിൽ നോമ്പ് നോക്കും നമുക്കൊക്കെയും കൂടുതൽ ദൈവത്തോട് അടുക്കത്തക്കവണ്ണം ഒരു ആത്മീയ ഉത്തേജകമായി ഈ ചിന്തകളൊക്കെ വ്യാപരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം അച്ഛനത് പറയുകയുണ്ടായി, എന്തിനാണ് ഈ ഒരു വാക്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായത്തിൽ ഈ വാക്യം ഒരു ചോദ്യത്തിന് ഉത്തരമാണ്. കാരണം നോമ്പ് നോക്കുന്ന ഒരു കൂട്ടം ആളുകൾ ദൈവസന്നിധി പറയുന്നു, കർത്താവെ ഞങ്ങൾ നോമ്പ് നോക്കുന്നുണ്ട്, നീ കേൾക്കുന്നില്ല, ഞങ്ങൾ ഉപവസിക്കുന്നുണ്ട്, നീ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നമുക്ക് നമ്മളിലൊക്കെ ഉള്ളൊരു ഒരു ആശങ്കയാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം കേൾക്കുന്നില്ല. പക്ഷെ എവിടെയോ ദൈവം പ്രതീക്ഷിക്കുന്നതിൽ വിപരീതമായി ചില ക്രമീകരണങ്ങൾ ആത്മീയ ജീവിതത്തിൽ വന്നുപോയി അത് അറിഞ്ഞുമറിയാതെയോ അത് പിൻപറ്റുന്നതാണ് പലപ്പോഴും പ്രാർത്ഥന അല്ലെ ഉപവാസം ദൈവം ശ്രദ്ധിക്കപ്പെടാത്തത് എന്നുള്ള ഒരു ബോധ്യം ജനങ്ങൾക്ക് കൊടുക്കുകയും ഞാൻ നിങ്ങളുടെ നോമ്പ് എങ്ങനെ സ്വീകരിക്കണം, ഞാൻ നിങ്ങളുടെ ഉപവാസം എങ്ങനെ ഉൾക്കൊള്ളണം, അത് ഈ വിധം ചെയ്യണം എന്ന് ദൈവം പറഞ്ഞ് കൊടുക്കുകയാണ്. പുതിയ നിയമത്തിൽ അച്ഛൻ വളരെ ഭംഗിയായിട്ട് രണ്ട് അധ്യായങ്ങളും ഒരുപോലെ തന്നെ പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നതും പഴയ നിയമത്തിൽ ദൈവം സംസാരിക്കുന്ന അതേ ആ ഒരേ 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 ചിന്തയിൽ നിന്നാണ് രണ്ട് ആശയങ്ങളും കടന്നു വരുന്നത്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നോമ്പ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നോമ്പ് ഈ വേഴത്തെ പോലെ തല ഉനിക്കുന്നതും ഇങ്ങനെ ചെയ്യുന്നതാണോ, പുതിയ നിയമത്തിൽ കർത്താവ് ചോദിക്കുന്നു വാടിമുഖം കാണിക്കുന്നതാണോ, ഇത് രണ്ടും പ്രതിഫലം ഒന്ന് തന്നെ. ആളുകളുടെ മുമ്പിൽ കാണിക്കുക, ആളുകളുടെ മുമ്പിൽ സ്വയം ശിരസ് നമിച്ചുകൊണ്ട് അകത്ത് ഒരു മാറ്റമില്ലാതെ പുറം മാത്രം കാണിക്കുന്നത്, രണ്ടു ഒരേ ആശയങ്ങൾ തന്നെ. പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടതും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നതും അതല്ല. ഇതൊക്കെ തന്നെയാണ് അച്ഛനെ വിശദീകരിച്ചു എന്താണ് നോമ്പ്, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളത് അച്ഛൻ്റെ ആശയങ്ങൾക്കൂടി ലഭിച്ചു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളൊരു ആഹ്വാനമാണ് ഈ നോമ്പിൽ. തീർച്ചയായിട്ടും നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഈ പുറമേയുള്ള ചില ആചാരങ്ങൾ മാത്രമല്ല, അകം എവിടെയാണ്, ഇന്നർ സൈഡ് എവിടെയാണ്, അത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു നമ്മൾ നോമ്പ് തുടങ്ങിയിട്ട് ഇത്ര ദിവസങ്ങളായി നമുക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ദിനങ്ങളെ നമ്മുടെ നോമ്പുകളോട് ചേർത്തെണ്ണ എവിടെ വരെയായി എൻ്റെ ആത്മീയ അന്തരീക്ഷം, എൻ്റെ ആത്മീയ രൂപാന്തരം എവിടെ വരെ എത്തിച്ചേർന്നു എന്നുള്ള ഒരു ഒരു ചിന്ത. തീർച്ചയായിട്ടും അച്ഛൻ നയിച്ച ഈ ധ്യാനം ആ ഒരു ചിന്തയിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കട്ടെ, ആ ഒരു കാര്യത്തിലേക്ക് നമ്മളെ കൂടുതൽ വളരെ ആത്മശുദ്ധിയോടുകൂടി ഓർക്കുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ ശ്രേഷ്ഠമായ ഒരു ധ്യാനം നയിച്ച പന്നി അച്ഛനോടുള്ള സ്നേഹവും കടപ്പാടും ഈ ശുശ്രൂഷയുടെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോഴ് നമ്മുടെ പാഠപുസ്തകത്തിലെ 234-ാമത്തിലെ പേജിലെ അനുതാപത്തിൻ്റെ മെമ്മറയിലെ അതിഭക്ഷണവും അന്യായത്തിൽ നിന്ന് എൻ്റെ കൈകൾ വിരമിച്ചിട്ടട്ടെ എന്നുള്ള ആ ഒരു ഭാഗം മുതലുള്ള അനുതാപത്തിൻ്റെ ഗീതം ചേർന്ന് ചൊല്ലുകയും അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥനയും ചെയ്യും.
അന്യായത്തിൽ നിന്നെ കൈകൾ വിരമിച്ചിടട്ടെ, സൽക്കർമ്മങ്ങൾക്കായ മകൾ നീട്ടപ്പെടുമാറാകട്ടെ, എൻ കാലുകൾ ദുർമാർഗത്തിൽ വിളിക്കുന്നതിനിടയാകരുതേ, സന്മാർഗത്തിൽ കൂടി സദാ ഞാനടിയോ നീ നടക്കണമേ, അനുദാഹത്തോടു കൂടി മഹാ ഉറവിളി നെടുവീർപ്പുകളാലേ, പല്ലിനു തുല്യം വാടുന്ന നിർമ്മല ചിത്രം നൽകണമേ, മാംസമാശേഷവും മസ്തികളിൽ പരത്തി ഉണങ്ങിടുമാറേറ്റം നെടുവീർപ്പുകളിൽ തീടുന്ന നിർമ്മല ചിത്രം നൽകണമേ, കർത്താവേ പാപങ്ങളയോ തുണ്ടാകും മുറവിളിയാലേ, മെഴുകുടം നടുപോലൊരുകീടും നിർമ്മല ചിത്രം നൽകണമേ, സച്ചിന്തകൾ ദ്വജനങ്ങൾ നന്മകളെന്നിവയോരോന്നോ എപ്പോഴുമുണ്ടായിടുന്ന നിർമ്മല ചിത്രം നൽകണമേ, ദുർനീതികൾ ദുശ്ചിന്തകളെയും എല്ലാ വകതിന്മകളെയും എത്രയുമകലത്താക്കുന്ന നിർമ്മല ചിത്രം നൽകണമേ, അൻപുടയോനെ ഇതുപോലു ആശയമെന്നിൽ നീതന്ന് പാപമകന്നും നിൻ ചേർച്ച ഞാൻ നേടുകിലേറ്റം നന്ന്, ഇതുപോലെ നിർമ്മലമാ ചിന്തമെനിക്കരുളിടണമേ, എന്നിൽ സ്ഥിരവും തൂവുമെഴോ ഗുഹായെ പുതുതാക്കണമേ, നിന്റെ വിശുദ്ധ പാവിനെ നീ എൻ എന്റെ മനസ്സിലിരുത്തണമേ, അതിൽ നിന്നും ദുരാത്മാക്കളെ നിരക്ഷേടത്താക്കണമേ. മാമോദീസായുടെ വെള്ളം എന്നിൽ വിധി ചെയ്യുന്നയ്യോ, കർത്താവേ ദുഷ്ടാത്മാക്കൾ എന്നിലിരിപ്പിടമേ കരുതേ. എന്നോട് ജീവൻ കാത്തിടുമേൻ, സാധാ നിനക്കെന്നോ സ്തോത്രം. നിൻകൃപയിരു ലോകത്തിലുമീ എന്നിലുമുണ്ടായിടട്ടെ. എന്നെ തന്നെ സന്നിധിയിൽ കാട്ടയടക്കാനും നാദ, എന്നെ നിനക്കു സുഖം നവരായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നാഥ നിൻ തിരുമുമ്പിൽ ആത്മശരീര മനസ്സുകളെ ശോഭകലർന്ന വിളക്കുകളാൽ ഞാൻ കാത്തി പാറാകണമേ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. പ്രത്യേകമായിട്ട് എന്ന പേരോർത്ത് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ചാമ്പ സെന്റ് മേരീസ് വെസ്ലി ചാപ്പൽ ഇടവകയിൽ ബഹുമാനപ്പെട്ട പി എം സക്കറിയാസിന്റെ മകൾ അന്നാമ്മ സക്കറിയ ക്യാൻസർ രോഗം മൂലം വളരെ പ്രയാസപ്പെടുന്നു, വളരെ വേദനയിലും പ്രയാസത്തിലുമായിട്ട് കഴിയുന്നു. പ്രത്യേകിച്ച് അന്നാമ്മ സക്കറിയയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ചിക്കാഗോ എൽമസ്റ്റ് ഇടവകയിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ച തങ്കമ്മ കോശി ആ കുടുംബത്തിന് വേണ്ടിയും ദിവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട ആ മാതാവിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. ബാംഗ്ലൂർ ഭദ്രാസനത്തിലെ പി സി ഫിലിപ്പ് അച്ഛന്റെ മകൻ അലക്സാണ്ടർ കിഡ്നി ഫെയിലിയർ ആയി, അച്ഛന്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു 19-ാം തീയതി അവിടുത്തെ. പ്രത്യേകിച്ച് അലക്സാണ്ടറേയും ഫിലിപ്പ് അച്ഛനെയും ഓർത്ത് പ്രാർത്ഥിക്കാം.
അതോടൊപ്പം സർജറി കഴിഞ്ഞ് ചികിത്സയിലായിരിക്കുന്ന വർഗീസിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമർ കഴിഞ്ഞ് ചികിത്സയിലായിരിക്കുന്ന രാജീവ് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം.
ദൈവമായ കർത്താവേ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് അവിടുത്തെ തിരുവചനങ്ങൾ കേൾക്കുവാനും അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുവാനും ഞങ്ങളെല്ലാവരെയും തിരുമുമ്പാകെ സമർപ്പിക്കുവാനും ഒരു ദിവസക്കാലം കൂടെ ഞങ്ങൾക്കായിട്ട് വേർതിരിക്കപ്പെട്ട് നൽകിയ നല്ല അനുഭവങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ കേട്ടതായ എല്ലാ തിരുവചനങ്ങളെയും വീണ്ടും ഓർക്കുന്നു. ഈ നോമ്പിന്റെ നാളുകൾ ദിനം ഓരോ ദിനം കഴിയും തോറും ഞങ്ങളുള്ള കുറവുകളെ തിരിച്ചറിയുവാനും രൂപാന്തരപ്പെടുവാനും നിന്റെ വിശുദ്ധിയിലേക്ക് അല്പം കൂടെ ഒന്ന് കടന്ന് വന്നു നിൽക്കുവാനും ഞങ്ങൾക്കെല്ലാവരെയും ഞങ്ങൾക്കെല്ലാവർക്കും അവിടുന്ന് യോഗ്യ നൽകണമേ. ഞങ്ങളുടെ വ്യക്തിപരമായ കുറവുകളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടമായി ഈ നോമ്പിന്റെ നാളുകളെ ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കി തരണമേ. കുറവുകൾ മനസ്സിലാക്കുവാനും തിരുത്തുവാനും ദൈവമേ നിന്റെ മക്കളായി പരിശുദ്ധമായ മാമോദീസായിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വെൺപട്ടിനെ അതിൽ പിടിച്ചുപോയതായ എല്ലാ കറകളെയും ഒന്ന് കഴുകി ധവളീകരിച്ച് നിന്റെ മക്കളായി തിരുവാൻ തക്കവണ്ണമുള്ള നല്ല അവസരമാക്കി ഈ നോമ്പിനെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. പ്രത്യേകാൽ തിരുവുമ്പാകെ സമർപ്പിച്ച എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ വേദനയുടെ പ്രയാസത്തിലും
മാനസിക സംഘർഷങ്ങളിലും കഴിയുന്ന അവരോട് മനസ്സിൽ തോന്നണമേ. നയിലെ വിധവയായ സ്ത്രീയെ നോക്കിക്കൊണ്ട് അവളിൽ മനസ്സിരിഞ്ഞ് മകളെ കരയേണ്ട എന്ന് പറഞ്ഞതായ അവിടുത്തെ സ്വാന്തനത്തിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ എല്ലാ രോഗികളെയും വേദനയിലും പ്രയാസത്തിലും ഭാരത്തിലും മാനസികമായ വൈഷമ്യതകൾ കഴിയുന്ന എല്ലാവരെയും അവർ അവിടുന്ന് ഇടയാക്കണമേ. പ്രത്യേക ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച ദുരിതാശ്രയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നാൽ കഴിയാത്തതായ ഒന്നുമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി ബലഹീനരും അശക്തരുമായ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നതായ ഈ അപേക്ഷയെ അവിടുന്ന് സ്വീകരിക്കണമേ. ഒന്നോ രണ്ടോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്നറിയ കർത്താവേ, ഞങ്ങളുടെ എല്ലാ രോഗികളെയും തിരുസന്നിധിയിലേക്ക് താഴ്മയായി അടിയങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവമേ, അവരുടെ വേദനകൾക്ക് അവിടുന്ന് ആശ്വാസത്തെ നൽകണമേ. അവരുടെ പ്രതിസന്ധികളിൽ അവിടുന്ന് തുണയായി കൂടെയിരിക്കണമേ. പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ നാളുകളിൽ കർത്താവെ, അവിടുത്തെ വലിയ കരുണയെ അനുഭവിക്കുവാൻ തക്കവണ്ണം അവരെല്ലാവരെയും യോഗ്യരാക്കണമേ. നിങ്കലുള്ള വലിയ പ്രത്യാശയും വിശ്വാസവും അവർക്ക് നൽകണമേ. അന്ത്യത്തോളം നിന്നുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും ആശ്വാസത്തിലും ജീവിപ്പാൻ അവിടെ നിടയാക്കണമേ. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് വേദനയിലും പ്രയാസത്തിലും കഴിയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ലോകമൊക്കെയിലും കർത്താവെ ആക്രമിക്കപ്പെട്ട് അതിന്റെ വേദനയിൽ കഴിയുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പെറ്റമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കില്ലെന്ന വാക്കുതന്ന കർത്താവെ, അവർക്ക് ആശ്വാസമായിട്ട് കൂടെയിരിക്കണമേ. അവരുടെ വേദനകളിലും നെടുവീർപ്പുകളിലും ദൈവമേ, അവിടുന്ന് കൂടെയിരുന്ന ആവശ്യമായ സമാശ്വാസവും ആവശ്യമായ ദൈവികമായ കൃപയും ബലവും അവർക്ക് നൽകണമേ. ഇവിടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സഭ ദിനമായി ആഘോഷിക്കുന്നതായ ഈ അവസരത്തിൽ സഭയിലെ എല്ലാ പിതാക്കന്മാരെയും എല്ലാ വൈദിക ശ്രേഷ്ഠരെയും എല്ലാ വിശ്വാസ സമൂഹത്തിനെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. സത്യവിശ്വാസത്തെ കുറവ് കൂടാതെ അന്ത്യത്തോളം പരിപാലിക്കുവാനും അനേകരെ നിങ്ങളേക്ക് ആദായപ്പെടുത്തുവാനും തക്കവണ്ണം പരിശുദ്ധ സഭയെ അവിടുന്ന് ഒരുക്കണമേ. നിന്റെ എല്ലാ കുറവുകളും ബലഹീനതകളും മാറ്റി നിന്റെ മണവാട്ടിയായി അവിടുന്ന് സ്വീകരിക്കുകയും കർത്താവെ, സഭയുടെ കൊമ്പ് ഈ ലോകത്തിൽ ഉയരുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം സഭയെയും അതിന്റെ പ്രജകളെയും ഒരുക്കണമേ. വീണ്ടും ഞങ്ങളുടെ എല്ലാ ഭവനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളും ദൈവമേ അവിടുത്തെ ആലയങ്ങളാക്കി തീർക്കണമേ. അവിടുത്തെ സമാധാനവും അവിടുത്തെ സന്തോഷവും അവിടുത്തെ കൃപകളും അവിടുത്തെ സാന്നിധ്യവും കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളെ നിറയ്ക്കണമേ. അതിന്റെ എല്ലാ ആലോചനകളും നിനക്ക് അനുരൂപമാക്കണമേ. കർത്താവെ, അങ്ങനെ നിന്നിൽ നിന്ന് അനുഗ്രഹങ്ങളും കൃപകളും പ്രാപിച്ച് മലമേൽ ശോഭിക്കുന്ന വിളക്ക് പോലെ ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളും ശോഭിക്കുവാനും നിന്റെ പ്രത്യാശയും സ്നേഹവും ക്ഷമയും അനേകർക്ക് കാട്ടിക്കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും ഇടയാക്കണമേ. ഞങ്ങളുടെ എല്ലാ ഇടവുകളെയും അനുഗ്രഹ ദൈവകൃപയുടെ അരിലാളന കടന്നു വരുന്നവരൊക്കെ അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ എല്ലാ ഇടവുകളെയും അവിടുന്ന് യോഗ്യതയുള്ളതാക്കി തീർക്കണമേ. ഞങ്ങൾ കേട്ട തിരുവചനത്തെ ഒരിക്കൽ കൂടെ ഓർക്കുന്നു. ഞങ്ങൾ തിരുത്തേണ്ടതായ ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവ കാണുവാനും തിരുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. തിരുവചനം സംസാരിച്ച അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപകളാലും നന്മകളാലും നിറയ്ക്കണമേ. എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുത്തെ സാന്നിധ്യവും ബലവും കൂടെ ഇരിക്കണമേ. ഇന്ന് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും എല്ലാ വിശ്വാസ സമൂഹത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ നോമ്പ് ഞങ്ങൾക്കൊക്കെ അനുഗ്രഹത്തിന്റെ നോമ്പാക്കി മാനസാന്തരത്തിന്റെ നോമ്പാക്കി കർത്താവെ, അവിടുത്തെ കഷ്ടാനുഭവത്തിൽ പങ്കുകാരായി ഇരുപ്പാനും നിന്റെ ഉയർപ്പിന് വലിയ സന്തോഷം അനുഭവിപ്പാനും ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാം വാങ്ങിപ്പോയിരിക്കുന്നവരെ ഓർക്കുന്നു. സ്വർഗീയ ഭവനങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കണമേ. ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള സകലത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനുമായിട്ട് നന്ദി കരേറ്റുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ഭക്തിയിലും ദൈവികമായ ബന്ധത്തിലും വളരുവാനും നല്ലൊരു നാളെയുടെ തലമുറ സമൂഹത്തിനും സഭയ്ക്കുമായി ഉണ്ടാകുവാൻ തക്കവണ്ണം അവരെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. തിരുനാമ മഹത്വത്തിനായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ. ദൈവമേ, വീണ്ടും കൂടി വരുവോളം ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലും ഞങ്ങൾ ഏർപ്പെടുന്നതായ പ്രവർത്തനങ്ങളിലും അവിടുത്തെ വിസ്താരമേറിയ ചിറകടിയിൽ അടിയങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നു വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏവോത്തിന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും ഈ ധ്യാനത്തിൽ സംബന്ധിച്ച് എല്ലാവരോടും കൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.
ഈ അനുഗ്രഹിക്കുന്ന സുസൂറ സംബന്ധിച്ച് എല്ലാവരോടും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നിത്യവചന ധ്യാനത്തിന് നേതൃത്വം കൊടുത്ത വന്നിയ മാമൻ മാത്യീശനുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം അരമനയിൽ ശുശ്രൂഷിക്ക് കടന്നു വന്നിരിക്കുന്ന വന്നി ജോണച്ചൻ, സന്തോഷച്ചൻ എല്ലാവരുടെ നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന വൈദിക ശ്രേഷ്ഠ, അതോടൊപ്പം തന്നെ എല്ലാ വിശ്വാസികളോടും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇത് റെക്കോർഡ് ചെയ്ത മനോജ്, വേദോസം വായിച്ച ജോളി, എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ദൈവം ജയിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷ കൂടുതൽ അനുഗ്രഹമാകേണ്ട കോണം നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് നടത്തുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.